നമസ്കാരം ശ്രീ ഉണ്ണിമേനോൻ, SBS റേഡിയോ മലയാളം പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കൾക്ക്, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.
എന്തായാലും താങ്കൾ ഓസ്ട്രേലിയയിൽ, അത് ആദ്യമായല്ല, മുൻപ് 4 തവണ ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ള ഒരു ഗായകനാണ്. എങ്ങനെയുണ്ട് ഓസ്ട്രേലിയയിലെ മുൻപുള്ള അനുഭവങ്ങൾ? ഇപ്പോ വന്നപ്പോ മനസ്സിൽ എന്തെങ്കിലും തങ്ങി നിൽക്കുന്നതുണ്ടോ?
ഞാനിവിടെ ആദ്യം വരുന്നത് മ്യൂസിക് ഡയറക്ടർ ദേവ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറെ കൂടെയാണ്. അതിനുശേഷം AR റഹ്മാന്റെ കൂടെ വന്നു. പിന്നെ 2 തവണ എന്റെ ഇൻഡിവിജ്വൽ പ്രോഗ്രാമായിട്ട് വന്നിരുന്നു. ഓരോ തവണയും എനിക്ക് കിട്ടിയിട്ടുള്ള റിസെപ്ഷൻ വളരെ വളരെ മെമ്മറബിൾ ആണ്. പ്രത്യേകിച്ച് റഹ്മാന്റെ കൂടെ വന്ന സമയത്ത് ഞാനും ചിത്രയും ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ സിംഗേഴ്സില്, പിന്നെ എല്ലാം നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സ് ആയിരുന്നു. ഞങ്ങള് പാടിയ സമയത്ത് ഒരു പ്രത്യേക ഒരു റിസെപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു അധികവും ഓഡിയൻസ് ഉണ്ടായിരുന്നത്. അത് കാരണം തന്നെ അവർക്കൊരു ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റി, നല്ലൊരു എന്റർടൈൻമെന്റ് കൊടുക്കാൻ പറ്റി. അത് എനിക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സാധനം. ഞാൻ ഒരു എന്റെ എൻട്രി, റഹ്മാന്റെ ഒരു സോങ് പാടിയിട്ട് ഞാൻ എൻട്രി ചെയ്തപ്പോ ഫുൾ ഓഡിയൻസ് മൊബൈൽ ഫോൺ അങ്ങനെ ലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേവ് ചെയ്ത് കാണിച്ചിരുന്നു. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു.
അത് വേറൊരു
ആർട്ടിസ്റ്റിന് വന്ന് കിട്ടിയില്ല അന്ന്. എനിക്ക് മാത്രമായിരുന്നു ആ ഒരു റിസപ്ഷൻ കിട്ടിയത്.
ഏതെങ്കിലും ഒരു അടിച്ചുപൊളി പാട്ടായിരുന്നു? ഏത് പാട്ടായിരുന്നു അത്?
അത് റഹ്മാന്റെ എന്നെ വിലയെ അഴകി എന്നുള്ള ഗാനമായിരുന്നു.
അപ്പൊ അതിനുശേഷം എല്ലാ തവണയും വരുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് കൂടുതലും മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു ഇവിടെ പരിപാടികൾക്ക് വരുന്നത്, അല്ലേ?
ആ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം, എനിക്ക് തോന്നുന്നു മലയാളത്തില് പാടിയതിനെക്കാട്ടിലും നല്ല ഗാനങ്ങളും നല്ലൊരു എക്സ്പോഷറും എനിക്ക് കിട്ടിയിട്ടുള്ളത് തമിഴിലാണ് ഇതുവരെ. പക്ഷെ ഞാൻ മലയാളം പ്രോഗ്രാംസ് ചെയ്തപ്പോഴും എനിക്ക് നല്ല റിസപ്ഷൻ കിട്ടിയിരുന്നു. നല്ല ഓഡിയൻസിന് നല്ലൊരു ഒരു എൻവയൺമെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു.
തീർച്ചയായും അത് സത്യമാണ്. ഉണ്ണിമേനോൻ എന്ന ഗായകൻ മലയാളികൾക്ക് അറിയുന്നതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് തമിഴ്നാട്ടുകാർക്ക് അറിയുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് അത്തരത്തിൽ സംഭവിച്ചു?
ഇതൊരു എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ഒരു കാര്യമാണല്ലോ. എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് തമിഴിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തമിഴര് കുറേ കൂടിയും എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ മലയാളീസിന്റെ അടുത്ത് ഞാൻ കോൺസേർട്സിന് പോണ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഒരു വകതിരിവ് ഉണ്ടായിട്ടില്ല. മലയാളം ഓഡിയൻസും എനിക്ക് നല്ല റിസപ്ഷൻ ആണ് എല്ലാ സ്ഥലത്തും തന്നിട്ടുള്ളത്. റെക്കോർഡിംഗ്സ് വൈസ് ആണ് എനിക്ക് നല്ല ഗാനങ്ങൾ തമിഴിലാണ് കിട്ടിയിട്ടുള്ളത് പറയേണ്ടിയിരിക്കുന്നത്.
പുരസ്കാരങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിലും അത് തന്നെയാണ്.
തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് 2 തവണ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തവണ അതിന്റെ അടുത്ത് വരെ എത്തിയിട്ട് പോലും കിട്ടിയില്ല.
സ്വന്തം നാട്ടിൽ നിന്ന് വിഷമം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്വന്തം നാട്ടിൽ നിന്ന് അങ്ങനെ
വിഷമം ആ ഒരു ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് വിൽ ഗെറ്റ് ഓവർ ഇറ്റ്. നമുക്കിപ്പോ അവാർഡിന് വേണ്ടിട്ട് അല്ലല്ലോ നമുക്ക് പാടുന്നത്. പാടുന്ന സമയത്ത് ഒരു ചിന്ത, ആ പാട്ട് എത്ര നന്നായി പാടാൻ പറ്റുന്ന മാത്രമാണ്. അല്ലാണ്ട് ഈ ഗാനം ഞാൻ അവാർഡ് വാങ്ങും എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ആർട്ടിസ്റ്റും പാടുന്നത്.
ഞാൻ അവാർഡിന്റെ കാര്യം മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ഈ പാട്ടുകളുടെ കാര്യം. താങ്കൾ മലയാളത്തിൽ പാടിയ ഒരുപാട് ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്, എങ്കിലും താങ്കൾക്ക് അർഹതപ്പെട്ട പല ഗാനങ്ങളും പോലും കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടില്ലേ?
അല്ല, അങ്ങനെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോ നമുക്ക് അർഹിക്കുന്നത് ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടാതിരിക്കും. അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറില്ലല്ലോ. ഓരോ അവസരങ്ങൾ വരുമ്പോ അത് എത്ര നന്നായിട്ട് പാടാൻ പറ്റുന്ന മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. എന്റെ ഒരു ചിന്താഗതി അതാണ്. അല്ലാണ്ട് അയ്യോ അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് അത് എപ്പോഴും ഒരു ദുഃഖത്തിനല്ലേ ഉണ്ടാവുള്ളൂ. അതിനെപ്പറ്റി ചിന്തിക്കാതെ മൂവ് ഓൺ, അടുത്തതിനെ പറ്റി ചിന്തിക്കുക.
ഒരു ഗായകൻ എന്ന രീതിയിലുള്ള ഒരു കരിയറിലേക്ക് പരിശോധിക്കുമ്പോൾ 1980കളിൽ ആണ് താങ്കൾ സിനിമയിലേക്ക് വരുന്നത്, 80കളുടെ തുടക്കത്തില്. അതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ളത് കുട്ടിക്കാലത്തൊന്നും സംഗീതത്തിലോ അത്രയധികം താല്പര്യം കാണിച്ച അല്ലെങ്കിൽ സംഗീത വഴിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന ഒരാളല്ല താങ്കൾ എന്ന് വായിച്ചിരുന്നു. സത്യമാണോ അത്?
അതെ അതെ, ഞാൻ ഒരു ആംബിഷൻ ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഒരു മ്യൂസീഷ്യൻ ആവണം, അങ്ങനെ ഒരു പ്ലേ ബാക്ക് സിംഗിങ് പ്രൊഫഷൻ ആയിട്ട് എടുക്കണം എന്നൊന്നും ചിന്തിച്ചിട്ടോ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം. സ്കൂൾ കോളേജ് ഡേയ്സിലെല്ലാം പാടിയിരുന്നു, സ്ഥിരമായിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇതാണ് എന്റെ വഴി എന്ന് ഞാൻ അപ്പോ എനിക്ക് തീരുമാനിക്കാനുള്ള ഒരു ഒരു വിവേകം ഉണ്ടായിരുന്നില്ല അന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനാണ് ചെയ്തത്. ഒരു 1.5 കൊല്ലം ഹെവി വെഹിക്കിൾസ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഇതിൽ വർക്ക് ചെയ്തിരുന്നു ചെന്നൈയില്. ആ ജോലിയോട് ഒരു മടുപ്പ് തോന്നിയിട്ടാണ് ഞാൻ വേറൊരു തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിച്ചത്. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബോറടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡിങ്സ് കാണാൻ പോയി. അങ്ങനെ റെക്കോർഡിങ്സ് കണ്ട് അതിനോടൊരു ഒരു താല്പര്യം തോന്നി എനിക്ക്. അങ്ങനെ കുറെ മ്യൂസിഷ്യൻസുമായിട്ട് പരിചയപ്പെട്ടു. അവരാണ് എന്നെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്നതും ഉണ്ണി കുറേശ്ശെ പാടും എന്നൊക്കെ പറയുന്നതും എല്ലാം. അപ്പോഴും ഞാനൊരു എക്യുപ്ഡ് ആയിരുന്നില്ല, ഞാനൊരു റെക്കോർഡിംഗ് പാടാൻ മാത്രം എക്യുപ്ഡ് ആയിരുന്നില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഒരു മ്യൂസിക് ഡയറക്ടർ BA ചിദംബരനാഥ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ കരയുന്നോ പുഴ ചിരിക്കുന്നോ ഒക്കെ ചെയ്ത ആളില്ലേ, പുള്ളി എനിക്ക് ഒരു അവസരം പാടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നു. ആ റെക്കോർഡിംഗ് പാടിയ സമയത്ത് അതവിടെ വലിയ ന്യൂസായി. തിരക്കിട്ടില്ല അത് പാടുന്ന ഒരു പയ്യൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ന്യൂസായി. അങ്ങനെ ധാരാളം റെക്കോർഡിങ്സ് എന്നെ തേടി വരികയാണ് ഉണ്ടായത്. അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അലഞ്ഞു നടക്കാതെ തന്നെ ധാരാളം അവസരങ്ങൾ വന്നു, അങ്ങനെ പാടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തന്നെ അറിയാതെ ഞാനൊരു പ്രൊഫഷണൽ ഗായകനായി മാറിയതാണ്.
അവസരങ്ങൾക്ക് വേണ്ടി പിന്നീട് ഒരിക്കലും അലഞ്ഞു നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങോട്ട് തേടി
പോകുന്ന
സ്വഭാവം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും
യേശുദാസിന് വേണ്ടി പാടിയ പല ട്രാക്കുകളും പിന്നീട് താങ്കളുടെ തന്നെ ശബ്ദത്തിലാണ് യഥാർത്ഥത്തിൽ സിനിമയിൽ ഉപയോഗിച്ചിരുന്നത് കേട്ടിട്ടുണ്ട്.
അതായത് ഞാൻ പാടി തുടങ്ങിയ സമയത്ത് പോയി ബി എച്ച് ചിദംബരനാഥും എന്നെ പാടാൻ വിളിച്ചത് യേശുദാസിന് വേണ്ടിയിട്ടുള്ള ട്രാക്കിനായിരുന്നു. അങ്ങനെ ആ ട്രാക്ക് ഞാൻ പാടി, അത് ദാസേട്ടൻ പാടാൻ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഗായകൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എന്നെ വിളിക്കുന്നതും എന്താ ചെയ്യുന്നതൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു എന്തുകൊണ്ട് സംഗീത ലോകത്തേക്ക് വന്നുകൂടാ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാന്ന് തോന്നാൻ കാരണം. അപ്പോഴും ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്തിട്ടായിരുന്നില്ല വന്നിരുന്നത്, പിന്നെയാണ് ജോലി റിസൈൻ ചെയ്യുന്നതും ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ പാടുന്നത് മുഴുവനും ദാസേട്ടന്റെ ട്രാക്സ് ആയിരുന്നു. ദാസേട്ടനെ അന്ന് എല്ലാ സ്റ്റുഡിയോസിലും നടന്ന് പാടുന്ന സമയത്ത്, ഇത്രയും ബിസി ആയിരുന്ന സമയത്ത് പുള്ളി അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ട്രാക്സ് പാടിയിട്ടാണ് എന്റെ എൻട്രി. അങ്ങനെ പല ഗാനങ്ങളും ട്രാക്ക് പാടി തന്നെ ഭംഗിയായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ അത് എന്റെ ക്രെഡിറ്റിൽ തന്നെ തരികയാണുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ എൻട്രി എന്ന് തന്നെ പറയാം.
ആദ്യ പാട്ട് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതിൽ രണ്ടുപേര് പാടാൻ ഓർമ്മയുണ്ടോ?
പുറത്തു വന്ന പാട്ട് ഓളങ്ങൾ താളം തല്ലുമ്പോൾ, പിന്നെ വളകിലുക്കം എന്നുള്ള പാട്ട്. ഒരു കടത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ മൂന്ന് ഗാനങ്ങൾ ഒരു ദിവസം റെക്കോർഡ് ചെയ്തു.
ഓക്കെ,
ആ മൂന്ന് സോങ്സും ട്രാക്ക് എടുത്തതായിരുന്നു. ആ മൂന്ന് സോങ്സും എന്റെ ക്രെഡിറ്റിൽ തന്നെ മ്യൂസിക് ഡയറക്ടർക്കും പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും എല്ലാം ഇഷ്ടമായതുകൊണ്ട് ആ ഗാനങ്ങളൊക്കെ എന്റെ ക്രെഡിറ്റിൽ തന്നെ തരികയാണ് ഉണ്ടായത്. കടത്തിലെ ഗാനങ്ങളായിരുന്നു അത്. അതും അതിന്റെ സൈമൾട്ടേനിയസ്ലി വേറൊരു കാര്യം പറയാനുള്ളത്, ശ്രീകുമാരൻ തമ്പി സാർ ഒരു പടം അതിന്റെ സൈമൾട്ടേനിയസ്ലി എടുത്തിരുന്നു. അതിന്റെ പേര് മുന്നേറ്റം എന്നായിരുന്നു. അതിൽ വളകിലുക്കം എന്നൊരു ഗാനം കൂടി ഇതിന്റെ കൂടെ തന്നെ പാടിയിരുന്നു
ഒരേ സമയത്തായിരുന്നു രണ്ടും.
അതെ, അപ്പൊ ഈ ഗാനമാണ് ശരിക്കും ശ്രീകുമാരൻ തമ്പി സാർ എന്നെ ഇൻട്രൊഡ്യൂസിങ് ഉണീമൻ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തമ്പി സാറാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.
ഓക്കെ,
പക്ഷെ അതേ സമയത്ത് തന്നെ ഈ കടത്തും ഇറങ്ങി, അതുകൊണ്ട് തന്നെ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു.
ഏതാണ് ആദ്യ സിനിമ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ?
അതെ, വളകിലുക്കം എന്നുള്ള ഗാനം മമ്മൂട്ടി എപ്പോഴും പറയത്തില്ലേ, ഞാൻ ആദ്യമായിട്ട് പാടി അഭിനയിക്കുന്ന സിനിമയിൽ ഈ പാട്ടാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ക്രെഡിറ്റ് കൂടി ഉണ്ട് ആ പാട്ടിന്. അപ്പൊ ഞാൻ ആ കടത്തിലെ ഒരു ഗാനം പാടാം.
ഓക്കെ,
ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു, നീളത്തുഴയാം നീന്തി തുടിക്കാം, ഓടപ്പടവിൽ നമുക്കൊന്ന് ചിരിക്കാം. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു, നീളത്തുഴയാം നീന്തി തുടിക്കാം, ഓടപ്പടവിൽ നമുക്കൊന്ന് ചിരിക്കാം. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. കെട്ടി പമ്പ മുളക്കി ഒന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരനാകും. പന്തൽ കെട്ടി പമ്പ മുളക്കി ഒന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരനാകും. തുടിക്കുന്ന ചുണ്ടിലെ
താങ്കൾ പാടിയ പല പാട്ടുകൾ ഇപ്പോഴും യേശുദാസിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നതെന്നും വായിച്ചിട്ടുണ്ട്, സത്യമാണോ അത്?
രണ്ട് ഗാനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഒന്ന് ഈനാടിലെ മാനത്തെ ഹൂറി പോലെ എന്നുള്ള ഗാനം.
അതൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുദാസിന്റേതെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്?
അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് ഡെലിബറേറ്റ് ആയിട്ട് വരുന്നതല്ല. അത് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പേര് എഴുതിയിരിക്കുന്ന സമയത്ത് അവർക്ക് ഇതിനെ പറ്റിയൊന്നും വലിയൊരു ബോധം ഉണ്ടാവില്ല. ചിലപ്പോ ആരാ പാടിയതെന്നൊന്നും അന്വേഷിക്കില്ല, വെറുതെ ടൈറ്റിൽ കാർഡ് എഴുതുന്ന സമയത്ത് അവര് ആരെങ്കിലും പേര് എഴുതി വെക്കും. അതങ്ങനെ ഈ മറ്റേ മ്യൂസിക് റെക്കോർഡ്സിന് പോകുന്ന സമയത്ത് ആ പേരുകൾ അങ്ങനെ പോകും, അങ്ങനെ ബൈ മിസ്റ്റേക്ക് വരുന്നതാണ്. അത്
എന്തായാലും 80s കഴിഞ്ഞിട്ട്, ഒരു 80s തുടക്കം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇടവേള ഒരു താങ്കളുടെ ഒരു കരിയറിൽ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടായിരുന്നു അത്?
അതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല. കാരണം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന്. ഇപ്പൊ ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സിംഗേഴ്സ് വരും, ഓരോ സിംഗേഴ്സിന് ഓരോ കാലഘട്ടത്തിൽ നല്ല പേരുണ്ടാവും, പിന്നെ കുറച്ച് പിന്നോട്ട് പോകും. അങ്ങനെ സംഭവിക്കുന്നതാണ്. അതിപ്പോ മനഃപൂർവ്വം നമ്മളെ ഒഴിവാക്കണം എന്ന് വെച്ചിട്ട് ആരും ചെയ്യുന്നൊന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് സിനിമയിൽ എപ്പോഴാണ് വരുന്നത് വെച്ചാല് നമ്മളായിട്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കണം. അത് എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ടൊരു ശ്രമം പിന്നെയും നടത്തിയിട്ടില്ല, ഇപ്പോഴും ഇല്ല. എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് പാടുക എന്നല്ലാണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി ഔട്ട് ഓഫ് ദി വേ പോയിട്ട് ഒന്നും ചെയ്യാറില്ല.
അതുകൊണ്ടായിരിക്കാം
ഒരു പക്ഷേ ധാരാളം സിംഗേഴ്സ് ഫീൽഡിൽ വന്ന സമയത്ത് ഞാൻ പിന്തള്ളപ്പെട്ടു പോയത്.
സിനിമ വലിയൊരു ബിസിനസ് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് എത്രത്തോളം ഒരു ഒരു വിപണി തന്ത്രത്തിന് ചേരുന്നതാണ്?
ചേരുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു രീതി ശരിയല്ല തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല, ഞാൻ അന്ന് ചെയ്യാത്തത് ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് അഗ്രസീവ് ആയിട്ട് നമ്മളെ നമ്മൾ മാർക്കറ്റ് ചെയ്തേ പറ്റുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ.
ർത്തിയ ബീവീ